ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பிராகதி ஜொலிக்கின்றது, பிரகாசிக்கின்றது. அது பிரகாசிக்கின்றாங்க, நீயாய் பிரகாசிக்கின்றாங்க, பின்ன அதனை காணுன வேண்டி எந்த கண்ணடக்கிங்க? கண்ணடைச்சு கழிஞ்சா பிரகாசத்தை தடையுகையാണ്. ஆவிகி அது பிரகாசமാണ്. സന്നിഹിതം നിഹിതമായിരിക്കുന്നു. സന്നിഹിതമായിരിക്കുന്നു വെച്ചാൽ നീയായി തന്നെ ഇരിക്കുന്നു. അടുത്തിരിക്കുകയോ ചേർന്നിരിക്കുകയോ എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നാലും അടുത്തിരിക്കാനും ചേർന്നിരിക്കാനും പറ്റും. മറിച്ചത് അങ്ങനെയല്ല, നീയായി തന്നെ ഇരിക്കുന്നു. വാഗാദി ഉപാധിഭർ ജലതി, അതെങ്ങനെയാണ് പ്രകാശിക്കുന്നത്? കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ, ഉപാധികളിലൂടെയാണ് അത് പ്രകാശിക്കുന്നത്. വിളക്ക് പ്രകാശിക്കുന്നതെന്താണ്? അതിന്റെ സ്ഥിതിയിലൂടെ. അതുകൊണ്ടാണ് വിളക്ക് പ്രകാശിക്കുന്നത്, അതില്ലാതെ പ്രകാശിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇന്ദ്രിയങ്ങളാകുന്ന ഉപാധികളിലൂടെ തന്റെ ഉള്ളിൽ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഭ്രാജതി ഇതി ശ്രുത്യന്തര. വേറെ ഒരിടത്തും പ്രകാശം, പ്രകാശത്തിന്റെ ഉറവിടം തന്റെ ഉള്ളാണ്. ആ പ്രകാശത്തെ ആശ്രയിച്ചാണ് ബാഹ്യമായി പല പ്രകാശങ്ങളും വരുന്നത്, സൂര്യനായനും ചന്ദ്രനായനും. ഉള്ളിലെ പ്രകാശത്തെ ആശ്രയിച്ചേ ശ്രുത്യന്തരാ ശബ്ദാദീനാം, ശബ്ദാദീൻ ഉപലഭ മാനവത് അവഭാസത്തെ. അത് സംശയിക്കില്ല, ബ്രഹ്മം ആത്മാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സ്പെഷ്യൽ സാധനമാണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ്. അങ്ങനെയല്ല അവിടെ പറയുന്നത്, ശബ്ദാദീൻ ഉപലഭ മാനവർ, ഈ ശബ്ദാദികളെ ഗ്രഹിക്കുന്നവൻ എന്നതുപോലെ ഉള്ളിൽ പ്രകാശിക്കുന്നവൻ, ഉള്ളിൽ നിന്നുള്ള പ്രകാശം. ആ പ്രകാശം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവ്, അറിവിനാണ് പ്രകാശം എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചുള്ള അറിവ്? ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെ കുറിച്ചുള്ള ഈ അറിവ്. ഈ അറിവായി പ്രകാശിക്കുന്നവൻ, ശ്രോതാവായി പ്രകാശിക്കുന്നു, എല്ലാ തത്വങ്ങളുടെയും ഗ്രഹിക്കുന്നവനായി പ്രകാശിക്കുന്നവൻ, അവന്റെ പ്രകാശത്തിന് വിഷയമായിരിക്കുന്ന തത്വമൻ, ആ തത്വത്തെ ഗ്രഹിക്കുന്ന പ്രകാശമായിരിക്കുന്നവൻ, അതാരാണ്? താൻ തന്നെ. അവിടെ തന്നിലേക്ക് വരും. അത് വളരെ വ്യക്തമായി പറയുന്നു ഭാഷ്യകാരൻ. ദർശന ശ്രവണ മനന വിജ്ഞാനാദ്യുപാധി ധർമ്മേ ആവിർഭൂതം സത് ലക്ഷിതേ ഹൃദി സർവപ്രാണിന. സർവപ്രാണികളും ഉൾക്കും ഇതറിയപ്പെട്ടത് എന്ന് ലക്ഷ്യതേ, സർവപ്രാണികളുടെയും ഹൃദി ഉള്ളിൽ ഇതറിയപ്പെട്ടത്. ഉള്ള് പുറമെന്ന് പറയുന്നത് എന്താണ്? അറിയപ്പെട്ടതെല്ലാം പുറം, ശരീരം ഉൾപ്പെടെ. ഏതിലാണോ അത് അറിയപ്പെട്ടിരിക്കുന്നത് അത് ഉള്ള. അത് ഏത് തരത്തിൽ? ദർശനം, കാണുക, ശ്രവണം, കേൾക്കുക, മനനം, ചിന്തിക്കുക, വിജ്ഞാനം, ധ്യാനിക്കുക, ഉപാധി, ഇതെല്ലാം ഓരോ ഉപാധികളാണ്. ഈ പ്രകാശത്തിന്റെ ഉപാധി, ഉപാധിയില്ലാതെ പ്രകാശത്തിന് പറ്റത്തില്ല, പുറത്തു വരാൻ കഴിയും. തിരിയില്ലാതെ വിളക്കിന് പ്രകാശിക്കാൻ പറ്റത്തില്ല. അതുപോലെ ദർശന ശ്രവണ മനന വിജ്ഞാനാദി ഉപാധികളിൽ എല്ലാം ആവിർഭൂതം, അതാണ് നേരത്തെ ആവിഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആവിർഭൂതം എന്നുള്ളത് ആവിഹി സംസ്കൃതത്തിലെ ഒരു അവ്യയമാണ്. ആവിഹി ആവിർഭൂതമായിരിക്കുന്നു പ്രകാശം എന്നർത്ഥം. ആവിർഭവിക്കുക, ആവിശബ്ദത്തിനോട് ബോധാതെ ചേർക്കുന്നു. ആവിർഭാവം പുരോഭാവത്തിന്റെ വിപരീത പദം. ആവിഷ്കാരം എല്ലായിടത്തും ആവിശബ്ദം. ആവിർഭൂതം പ്രകാശമായി ഭവിച്ചിരിക്കുന്നത് ദർശന ശ്രവണ മരണ വിജ്ഞാനങ്ങളിലെല്ലാം പ്രകാശമായിരിക്കുന്നത് സ്വസ്വരൂപമായി പ്രകാശമായിരിക്കുന്നത്. ആ പ്രകാശത്തിലാണ് ഈ നാനാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏത് ദർശനം, ശ്രവണം, മനനം, വിജ്ഞാനം, ഈ പ്രവർത്തനമെല്ലാം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രകാശം, ഇത് സർവപ്രാണിനാണ്, സർവപ്രാണികൾക്കുള്ളതാണ്. അപ്പോൾ ആ പറഞ്ഞ തത്വത്തെ സ്വസ്വരൂപമായി ഇവിടെ വ്യക്തമാക്കണം. അതിനെ ഗ്രഹിക്കുന്നതിനുള്ള ഉപായം അതിനൊരു തത്വമായി ഗ്രഹിക്കാതെ സ്വസ്വരൂപമായി. സ്വസ്വരൂപമായി ഗ്രഹിക്കുമ്പോൾ എങ്ങനെ? സ്വ അനുഭവത്തിലൂടെ ഗ്രഹിക്കുക. ഗ്രഹിച്ചല്ലേ അനുഭവം വരും? അങ്ങനെയല്ല, ഉള്ള അനുഭവത്തിലൂടെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. എന്താണ് ഉള്ള അനുഭവം? ദർശന ശ്രവണ മനന വിജ്ഞാനം. ഇത് സർവപ്രാണി സാധാരണമായിരിക്കുന്ന അനുഭവമാണ്. ഈ അനുഭവത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് പറയുമ്പോൾ, ഈ അനുഭവങ്ങൾ ഏതെന്തിനെ ആശ്രയിച്ചാണോ നിരന്തരം ഒരുവനിൽ അനുവർത്തിക്കുന്നത്, അത് അതിനാണ് ഇവിടെ അരൂപം, സത് അക്ഷരം എന്ന് പറയുന്നത്. ഇവിടെ വ്യാഖ്യാനത്തിലൂടെ പറയും, ബ്രഹ്മ വിശു ഉപലബ്ധ്യാത്മന പ്രകാശമാനം ഏവ സദാ. ഇതറിയേണ്ട കാര്യമാണ്. ഇങ്ങനൊരു ധാരണ വേണമെന്നാണ് ഭാവയെ എന്ന് പറയുന്നത്. അങ്ങനൊരു ധാരണ വേണം. എന്താണോ നിങ്ങളീ പറയുന്ന ബൃഹത്തായിരിക്കുന്ന തത്വം, അത് വിശ്വോപലബ്ധിയാത്മന, വിശ്വോപലബ്ധി പ്രപഞ്ച അനുഭവം എന്നുള്ള രൂപത്തിൽ. ബ്രഹ്മത്തെ അറിയില്ല പോട്ടെ, പക്ഷെ പ്രപഞ്ചാനുഭവം അതറക്കമില്ലാത്തത്. പ്രപഞ്ച അനുഭവ രൂപത്തിൽ പ്രകാശമാനമേവ, ഇത് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് സമാധാനം വരത്തില്ലെന്നേ ഉള്ളൂ. കാരണം എന്താണോ, ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വെയിറ്റുള്ള ഒരു സാധനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അവിടെയാണ് തകരാറ്. ബ്രഹ്മമെന്ന് പറയുന്ന ഈ സാധനത്തിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസങ്ങളെല്ലാം നടത്തുന്നത്. പലതരത്തിലുള്ള വേഷങ്ങൾ കെട്ടിയും പല അഭ്യാസങ്ങൾ കാണിച്ചും ജീവിച്ചു പോകുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? വിശ്വപലബ്ധ്യാത്മന വിശ്വ അനുഭവ രൂപത്തിൽ. അത് ഞാനിത് വായിച്ച് പറയുന്നത് അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇയാളുടെ എന്തോ കണ്ടുപിടുത്തം സിദ്ധാന്തം നമ്മളെ അടിച്ചേൽപ്പിക്കണം എന്ന് പറയും. പ്രകാശമാനമേവ പറയുന്നു. എങ്ങനെ? സദാ സദാ ഇത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സദാ അറിവായി തന്നെ സ്ഥിതി ചെയ്യുന്നു. പ്രപഞ്ച ബോധം എന്നുള്ള നിലയ്ക്ക് ഇത് ബോധമായി തന്നെ സദാ നിലനിൽക്കൊള്ളുന്നു. ഈ ധാരണയാണ് വേണ്ടത്. ബോധം എങ്ങനെ? പുറമെയാണ്, ഉള്ളിലല്ലേ ബോധം. പ്രപഞ്ചബോധം തന്റെ ഉള്ളിൽ തന്നെ. അതവിടെ വിശദീകരിക്കുന്നു, യദസ്തി യദ്ഭാതി തദാത്മരൂപം നാന്യത് തദോ ഭാതി നചാന്യതസ്തി. യദസ്തി യദ്ഭാതി അസ്ഥിഭാതി നമ്മുടെ അനുഭവമാണ്. അസ്ഥി എന്നുള്ള അനുഭവം, ഭാതി എന്നുള്ള അനുഭവം. ഇത് സദാ ഉണ്ടല്ലോ, അസ്ഥിഭാതി അനുഭവങ്ങൾ. എന്തിനെ സംബന്ധിച്ചുണ്ട്? പ്രപഞ്ചത്തെ സംബന്ധിച്ച് അസ്ഥിഭാതി അനുഭവങ്ങളുണ്ട്. പറയുന്നു തത് ആത്മരൂപം, ഈ അനുഭവം അത് ആത്മസ്വരൂപം തന്നെ. നാന്യ തതോ ഭാതി നജാന്യതസ്തി, അത് ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല അവിടെ പ്രകാശിക്കുന്നു. ആത്മാവിൻ്റെതല്ലാതെ മറ്റൊരു അസ്തിത്വത്തെ നിങ്ങൾ അറിയുന്നില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ അസ്ഥിയും ഭാതിയും രണ്ടാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത വരുന്നത്. പ്രപഞ്ച മിഥ്യാത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ്. ശങ്കരാചാര്യർ പ്രപഞ്ചത്തെ നിഷേധിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന അതുകൊണ്ടാണ്. അസ്ഥി തന്നെയാണ് ഭാതി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രപഞ്ചപ്രതീതി, പ്രപഞ്ചാനുഭവം, അതിനാണ് ഭാതി എന്ന് പറയുന്നത്. അത് സർവർക്കും ഉള്ളതാണല്ലോ. പ്രപഞ്ചപ്രതീതി അപ്രതീതിയെ നിഷേധിക്കുന്നില്ല. അപ്രതീതിയാണ് അസ്തിത്വം, അതിനെ നിഷേധിക്കുന്നില്ല. പ്രതീതി അദ്വൈതത്തിൽ നിഷേധിക്കാൻ പറ്റത്തില്ല. അത് രണ്ടു ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെയാണ്. പ്രപഞ്ചപ്രതീതിയെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ അർത്ഥം സ്വപ്നം കണ്ട ഒരാള് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ്. അവാസ്തവമാണ്. സ്വപ്നം കണ്ടില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കണ്ടെങ്കിൽ ഇന്ന് ഒന്ന് പറയാൻ എന്താണോ, അത് പരമാർത്ഥമായിരുന്നില്ല. അതുപോലെ പ്രപഞ്ച പ്രതീതി അതിനെ നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല? ഈ ആ പ്രതീതി എന്ന് പറയുന്നത് അത് എന്താണ് അവിടെ പ്രതീതമായിരിക്കുന്നത്? അറിവ്, ബോധം. ആ പ്രതീതിയെ നമുക്ക് ഒരിടത്ത് നിഷേധിക്കാൻ സാധ്യമല്ല. ജാഗ്രതത്തിൽ പ്രതീതിയെ നിഷേധിക്കാൻ വയ്യ. ജാഗ്രതത്തിൽ നമ്മൾ സ്വപ്നത്തിലേക്ക് പോകുന്നു, സൃഷ്ടിയിലേക്ക് പോകുന്നു, തിരിച്ച് ജാഗ്രതത്തിലേക്ക് വരുന്നു. എന്നിട്ട് പറയാൻ നിവൃത്തിയില്ല എന്നാണ്, എനിക്ക് അങ്ങനെ ഒരു ജാഗ്രത അനുഭവമേ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, അത് പറയാൻ വയ്യ. ഈ പ്രതീതികളെ ഒന്നും നമുക്ക് നിഷേധിക്കാൻ വയ്യ. സുഷുപ്തി ഉൾപ്പെടെയുള്ള പ്രതീതികൾ എന്തുകൊണ്ടാണ് നിഷേധിക്കാൻ കഴിയാത്തത്? കാരണം ഈ പ്രതീതി അത് അസ്തിത്വം തന്നെ. അസ്തിത്വമായതുകൊണ്ടാണ് എന്നെ നിഷേധിക്കാൻ കഴിയാത്തത്. പ്രതീതിയും അസ്തിത്വവും രണ്ടും ഒന്നായതുകൊണ്ടാണ് അതിന് അസ്ഥിയും ഭാതിയും ഒന്നാണെന്ന് പറയുന്നു നിഷേധിക്കാൻ കഴിയും. അത് രണ്ട് കാര്യങ്ങളല്ല. പ്രതീതിയെ നിഷേധിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? പ്രതീതിയുടെ അസ്തിത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു, അതിന്റെ ഉണ്മയെ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷെ ഇതെല്ലാം മിഥ്യയാണെന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താണ്? ഈ പ്രതീതിയെ നിഷേധിക്കുന്നു എന്നാണ്, ഇതിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു എന്നാണ്. പ്രതീതിയുടെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു എന്നാണ്. ഉണ്മ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നു, മിഥ്യ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നില്ല. ഈ പ്രതീതിയുടെ അസ്തിത്വത്തെ നിഷേധിക്കുന്നില്ല. ഈ പ്രതീതി, ആ പ്രതീതിയുടെ അസ്തിത്വം, അതാണ് ഇവിടെ പറയുന്നത്. യഥാസ്തി യദ്ഭാതി തദാത്മരൂപം, അത് തന്നെ ആത്മസ്വരൂപം. നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്തതായ ഈ പ്രതീതിയുടെ അസ്തിത്വം, അതാണ് ആത്മരൂപം. നിഷേധിക്കാൻ വയ്യ. എന്തുകൊണ്ട്? അത് അസ്ഥിഭാതിയാണ്, അഭേദമായിരിക്കുന്നു. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? ആ അസ്തിത്വം ഈ പ്രതീതിയുടെ അല്ല എന്ന് കരുതുന്നു. പ്രതീതിയുടെ തല്ല അസ്തിത്വം എന്ന് കരുതുന്നു, അതിനെയാണ് നിഷേധിക്കുന്നത്, മിഥ്യാത്വം എന്ന് പറയുന്നത്. അതങ്ങനെ ഇന്ന് മുമ്പിലിരിക്കുന്ന പുസ്തകം അതിൻ്റെ പ്രതീതിയിൽ നിന്നും വേറിട്ടൊരു അസ്തിത്വമുണ്ട്, സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഉണ്ടെന്ന് പറയുമ്പോൾ അത് നിഷേധിക്കും. ഇതിൽ നിനക്ക് അനുഭവപ്പെടുന്ന ഈ അസ്തിത്വം നിന്റെ പ്രതീതിയുടെ അസ്തിത്വമാണ്. നിന്റെ അനുഭവത്തിലുള്ള അസ്തിത്വമാണ്, വസ്തുവിലുള്ള അസ്തിത്വമല്ല. അതിനെ നിഷേധിക്കുന്നില്ല. അതേസമയം വസ്തുവിലാണ് നിന്റെ അസ്തിത്വ ബുദ്ധിയെങ്കിൽ അത് നിഷേധിക്കും. അതല്ല, അത് നിന്റെ പ്രതീതിയിലാണ്, നിന്റെ ബോധത്തിലാണ്. പ്രതീതി എന്ന് പറയുന്നതുകൊണ്ട് അത് അവിടെ ഒരു വിപരീതാനുഭവത്തെ നിഷേധിക്കുന്നതുകൊണ്ടാണ് അതിന് പ്രതീതി എന്ന് പറയുന്നത്. ആ ബോധത്തിലുള്ള അസ്തിത്വത്തെ വസ്തുവിൽ കാണുന്നു, അതാണ് വിപരീതാനുഭവം. അതിനെ നിഷേധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വസ്തുവിലുള്ള അസ്തിത്വത്തെ നിഷേധിച്ചത് ബോധത്തിലാണ്. അപ്പോൾ ആ ബോധവും അതിന് അസ്തിത്വം ഒന്ന് തന്നെ, യത് അസ്ഥി യദ്ഭാതി തദാത്മരൂപം, അതാണ് ആത്മസ്വരൂപം. തതോ ഭാതി നാന്യത് അസ്ഥി, അതിൽ നിന്ന് അന്യമായി അസ്ഥിയും ഭാതിയുമില്ല. നമ്മുടെ പ്രതീതിയെ വിട്ടിട്ട് ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തു കേവലം അതിനെ ആശ്രയിച്ചുള്ള ഒരു അസ്തിത്വവും ഒരു പ്രകാശമില്ല, അത് തന്നെ ആശ്രയിച്ചിരിക്കുന്നു. തന്നെ ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ എന്തായി? പുസ്തകം മിഥ്യ എന്ന് പറയാം. പുസ്തകത്തിന് കേവലമായ അസ്തിത്വത്തിന് ആധാരമാകാൻ കഴിയത്തില്ല. തന്നിലിരിക്കുന്ന അസ്തിത്വം ഇതിലൂടെ പ്രതീതമാകും. അതാണ് നാന്യത്തതോ, അതിൽ നിന്ന് അന്യമായ ഒരു വസ്തു പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു നാമരൂപത്തിൽ ഭാതി എന്നുവെച്ച അന്യത് അസ്ഥി, അവിടെ അസ്തിത്വവും ഭാതിയുമില്ല, അസ്ഥിഭാതി അവിടെയില്ല. പിന്നെന്താണ്? സ്വഭാവ സംയുക്ത പ്രതിഭാതി കേവലം. സ്വഭാവ സംയുക്ത, എന്റെ സംയുക്ത എന്ന് പറയുന്നു, എന്റെ ബോധ സംയുക്ത എന്ന് പറഞ്ഞാൽ ബോധം, എന്റെ ബോധം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അതല്ല, ഇത് സ്വഭാവബോധമാണ് എന്ന് വെച്ചാൽ ഞാനായിരിക്കുന്ന സമയത്ത് അതാണ് പ്രകാശം. സ്വഭാവം സ്വരൂപം, സ്വരൂപമായിരിക്കുന്ന ഭാനം അതാണ് പ്രകാശിക്കുന്നത്. ആ പ്രകാശത്തിലാണ് വസ്തുക്കളെല്ലാം നിലനിൽക്കുന്നത്. അതിൽ വരുന്ന ഭേദമാണെന്ത്? ഗ്രാഹ്യം ഗ്രഹീത, ഞാൻ ഗ്രഹീതാവായിരിക്കുന്നു, ഈ പ്രപഞ്ചം ഗ്രാഹ്യമായിരിക്കുന്നു, ഞാനിതിനെ ഗ്രഹിക്കുന്നവനായിരിക്കുന്നു, പ്രപഞ്ചം എന്റെ ഗ്രഹണ വിഷയമായിരിക്കുന്നു. ഇത്തരത്തിലുള്ള നാനാത്വ കൽപ്പനകൾ മിഷായുക, അത് മിഷയാണ്. തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന സംയുക്ത, അതിനാണ് ഈ അസ്ഥിഭാതി അനുഭവപ്പെടുന്നത്. അതാണ് ഹൃദി സർവപ്രാണിനാം, സർവപ്രാണികളുടെയും ഉള്ളിൽ അന്തരാത്മാവായിരിക്കുന്നത് ഈ തത്വമാണ് എന്നിവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. യഥേത് ആവിഹി ബ്രഹ്മ, ഇതിനെയാണ് ഇവിടെ ആവിഹി പ്രകാശം, ഇതിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ബാഹ്യമായ ഒരു തത്വമല്ല. ആവിഹി സന്നിഹിതം ഗുഹാചരം നാമ മഹത്പദമത്രേത സമർപ്പിതം ഏജത് പ്രാണൻ നിമിഷശ്ച യദേതത് ജാനത സദസദ്വരേണ്യം പരം വിജ്ഞാനാദ്യവരിഷ്ഠം പ്രജാനാം.